Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 30-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറ MCBS പങ്കുവയ്ക്കുന്ന ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെ വാക്യങ്ങൾ.
ഈശോ ഇന്ന് ഒരു കഥ പറയുക. ജെറൂസലം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ട് മനുഷ്യരുടെ കഥ, രണ്ട് യൂദരുടെ കഥ. അതിലാദ്യത്തെവൻ ഫരിസയനായിരുന്നു. മതക്രമങ്ങളെല്ലാം കർശനമായിട്ട് പാലിക്കുന്ന ഫരിസയരിലൊരുവൻ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: തമ്പുരാനെ, നന്ദി പറയുന്നു. കാരണം പറയുന്നതാ: അതിന് ഞാൻ ഈ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെപ്പോലെയോ തൊട്ടടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെപ്പോലെയോ അല്ല. പിന്നെയോ, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും 1/10 കൊടുക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇയാൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ, അക്രമികൾ, വ്യഭിചാരികൾ, ദുഷ്ടര് ആയവരെക്കാൾ മെച്ചമാണ്. അങ്ങനെയല്ല, ആ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റില്ല. 2, മത നിയമം അനുശാസിക്കുന്ന ഈ ഉപവാസവും 1/10 കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ, മതത്തിൻ്റെ അളവുകോല് വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് പരിപൂർണത, പുണ്യപൂർണതയുടെ വഴിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് പരിസയൻ. തൻ്റെ മതാനുഷ്ഠാനങ്ങൾ വഴി പുണ്യപൂർണതയുടെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ, പൂർണനായൊരു മനുഷ്യൻ. എന്നാൽ ചുങ്കക്കാരനോ? അവൻ മാറത്തടിച്ചുകൊണ്ട് പറയുന്നത്, കർത്താവേ, പാപിയായ എന്നിൽ കനിയണേ. ഇവന് മുമ്പ് പറഞ്ഞ മെറിട്ടോറിയസ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല, 1/10, ഉപവാസമില്ല, മറ്റ് പുണ്യകാര്യങ്ങളില്ല. കർത്താവേ, പാപിയായി എന്നിൽ കനിയണമേ. ഈ 1-ഉം 2-ഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം: ഒന്നാമത്തവൻ ഫരീസയൻ, പുണ്യപൂർണതയുടെ വഴിയിലും മതാചാരം അനുഷ്ഠാനങ്ങളുടെ കർക്കശമായ അനുഷ്ഠാനത്തിലും നിൽക്കുന്നവൻ, അവൻ പൂർണ്ണനാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുടം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. കുടം നിറയെ വെള്ളമാണെങ്കിൽ ഇനി വെള്ളം ഒഴിക്കാൻ പറ്റില്ല, ഫുള്ളാണ്, ഇനിയൊന്നും അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഈ ഒരവസ്ഥയിലാണ് ഫരീസയ്യൻ നിൽക്കുന്നത്. എന്നാൽ ചുങ്കക്കാരനോ, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. അവൻ്റെ ശ്രദ്ധയും അവൻ്റെ മനസ്സും ഇരിക്കുന്നത് അവൻ്റെ കുറവുകളിലേക്കാണ്. അവൻ്റെ കുടം നിറഞ്ഞിരിക്കുന്നില്ല. അവൻ്റെ കുടം വളരെ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ, പോരാ, അത് ഏകദേശം കാലിയാണ് താനും. അതുകൊണ്ടാ പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നിറഞ്ഞിരിക്കുന്ന കുടത്തിലേക്ക് തമ്പുരാന് പ്രവർത്തിക്കാനൊരു സ്പേസില്ല. പരിസേൻ്റെ കാര്യത്തിൽ തമ്പുരാന് പ്രവർത്തിക്കാനൊരു സ്പേസില്ല, ഒരു അവസരമില്ല, ഒരു ഇടമില്ല. ചുങ്കക്കാരനെ സംബന്ധിച്ചോ, അവിടെ തമ്പുരാന് പ്രവർത്തിക്കാനുള്ള സ്പേസാണ്. കാരണം ഇവൻ്റെ പാപങ്ങൾ, ഇവൻ്റെ കുറവുകൾ, ഇവൻ്റെ പരിമിതികൾ, ഇവൻ്റെ ബലഹീനതകൾ, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ, ഇവയിലേക്കെല്ലാം തമ്പുരാന് കയറി പ്രവർത്തിക്കാനുള്ള ഇടമായി മാറുകയാണ്. ഇതാണ് ഈശോ വരച്ചു കാണിക്കുന്ന വ്യത്യാസം. നിന്റെ ജീവിതത്തിൽ തമ്പുരാന് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് ഉണ്ടോ? അതോ നീ പൂർണ്ണനായിട്ടിരിക്കുമ്പോൾ തമ്പുരാൻ ഒന്നും ചെയ്യാൻ ഇല്ലാത്ത ഇടമില്ലാത്ത അവസ്ഥയാണോ? ഫ്രാൻസിസ് പാപ്പായുടെ പ്രശസ്തമായ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തുടക്കമുണ്ട്. അദ്ദേഹത്തെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് തന്നെ അന്തോണിയോസ് പതാരോ എന്ന് പറയുന്ന ഈശോ സഭാ വൈദികന്. നിശ്ചയിക്കപ്പെട്ട സമയത്ത് വന്നിരുന്ന് പാപ്പായുടെ ആദ്യത്തെ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്, ആരാണ് ഈ ഹോർഹെ ബെർഗോളിയോ? അതായത് ഒരച്ഛൻ മാർപ്പാപ്പായോട് ചോദിക്കുന്നു, താൻ ആരോടോ. ആദ്യം പാപ്പായൊന്നും മിണ്ടിയില്ല. അപ്പോൾ വീണ്ടും ചോദ്യം ആവർത്തിക്കണമെന്ന് അച്ഛൻ ചോദിച്ചു. വേണ്ടാന്ന് തലകുലുക്കി പറഞ്ഞു. എന്നിട്ട് പാപ്പ പറഞ്ഞു തുടങ്ങി, ഞാൻ പാപിയായ മനുഷ്യൻ ആണ് ഞാൻ. എന്നിട്ട് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, കർത്താവ്, കാരുണ്യപൂർവ്വം തൃക്കൺ പാർത്ത പാപിയായ മനുഷ്യൻ ആണ് ഞാൻ. എന്നിട്ട് പാപ്പ പറഞ്ഞു, ഞാനീ പറയുന്നത് ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല, ഒരു രസത്തിന് വേണ്ടി പറയുന്നതല്ല, ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല, പക്ഷെ സത്യത്തിൽ ഞാൻ പാപിയായ മനുഷ്യൻ ആണ്. ഇത് ഈ ഒരു തിരിച്ചറിവിലാണ് ഫ്രാൻസിസ് പാപ്പായി നിൽക്കുന്നത് ചുങ്കക്കാരന് നിൽക്കുന്നത്. അതുകൊണ്ടെന്താണ് ഈ പാപവും കുറവും പരിമിതികളും ഉള്ള മനുഷ്യന്റെ അവബോധത്തിൽ നിൽക്കുന്ന മനുഷ്യനിലേക്ക് തമ്പുരാന് പ്രവർത്തിക്കാനായിട്ടുള്ള ഇടമുണ്ടാവുക, തമ്പുരാന് പ്രവർത്തിക്കാനുള്ള സ്പേസ്. ഇവിടെ തിരിച്ചറിയേണ്ടത് നിന്റെ കുറവുകളിലും നിന്റെ പാപങ്ങളിലുമാണ് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ദൈവം ഇടപെടുന്നത് നിന്റെ ബലഹീനതകളിലാണ്. ദൈവം പ്രവർത്തിക്കുന്നത് നിന്റെ തെറ്റുകളിലാണ്. ദൈവം തൻ്റെ കരുണയും കൃപയും ചൊരിയുന്നത് നിന്റെ ബലഹീനമായ സ്വഭാവത്തിലേക്കാണ്. മുമ്പ് പറഞ്ഞ അഭിമുഖത്തിൻ്റെ തുടർച്ചയായിട്ട് പാപ്പ പറയുന്നുണ്ട്, പണ്ട് എന്നെ മെത്രാനായി തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ സ്വീകരിച്ചൊരു ആപ്തവാക്യമുണ്ടായിരുന്നു, അതെനിക്ക് ഏറ്റവും യോജിക്കുന്നതാണെന്ന് പിന്നീടെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിതാണ്, കരുണ തോന്നി അവൻ എന്നെ തിരഞ്ഞെടുത്തു. അത് പറഞ്ഞിട്ട് അദ്ദേഹം ആപ്തവാക്യത്തിൻ്റെ ഉറവിടത്തിലേക്ക് പോയി. വിശുദ്ധ ബീഡിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നുമാണ് ഈ സൂക്തം അദ്ദേഹം എടുത്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ റോമിൽ വരുമ്പോഴല്ല, ഞാൻ താമസിച്ചിരുന്നത് വിയാദെല്ല സ്കോർഫയുടെ പരിസരത്തായിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു, വിശുദ്ധ ലൂയിയുടെ പള്ളി അവിടെ അടുത്തായിരുന്നു, നടന്നു പോകാനുള്ള അകലെയുള്ളൂ. ആ പള്ളിയിൽ കരവാജിയോ വരച്ച മത്തായിയുടെ ദൈവവിളി എന്ന മനോഹരമായ പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു. റോമിൽ വരുമ്പോഴൊക്കെ ഞാൻ ഈ പള്ളിയിൽ പോകും, ഈ ചിത്രം ഞാൻ നോക്കിയിരിക്കും. എന്നിട്ട് പാപ്പാവ് തുടർന്നു, അതേ തന്നെ നോക്കിക്കൊണ്ട് മത്തായിയുടെ നേരെ ഈശോ ചൂണ്ടിയ കൈവിരൽ എൻ്റെ നേരെയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈശോ വിളിക്കുന്ന മത്തായി ഞാനാണെന്നും. കർത്താവ് കരുണാപൂർവം തൃക്കൻ പാർത്ത പാപിയായ മനുഷ്യൻ ആണ് ഞാൻ. ചുങ്കക്കാരൻ്റെയും ഫരീസയൻ്റെയും ഉപമ വ്യാഖ്യാനിക്കുന്ന ഒരു അവസരത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, പാപിയായ തന്നിൽ കനിയണമേ എന്ന് മാത്രമാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമോ, ദൈവത്തിൻ്റെ കാരുണ്യം അവനിലേക്ക് ഒഴുകിയിറങ്ങി നിറഞ്ഞു. സ്വന്തം ബലഹീനതകൾ തിരിച്ചറിയുകയും ദൈവത്തിനു മുമ്പിൽ അത് അംഗീകരിക്കുകയും നമ്മുടെ കുറവും പാപവും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയാ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം എന്നിലേക്ക് വന്ന് നിറയുകയാ ചെയ്യുന്നത്. മനുഷ്യരെല്ലാവരും അളവില്ലാതെ ദൈവകാരുണ്യം സ്വീകരിക്കുന്നവർ തന്നെയാണ്. ഇവിടെയാണ് വലിയൊരു വ്യത്യാസം ഫരിസയൻ വീണ്ടും ഫരിസയൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്നത്. കാരണം എന്താ? ഫരിസയനെ സംബന്ധിച്ച് അവൻ പറയുന്നത് അവൻ്റെ ഉപവാസം, അവൻ്റെ ദശാംശം, അവൻ്റെ പുണ്യപ്രവൃത്തികൾ, ഇതെല്ലാം അവൻ സ്വന്തം കഴിവ് കൊണ്ട് നേടുന്നതാ. എന്നാൽ മനുഷ്യജീവിതമോ? മനുഷ്യജീവിതത്തിൽ ബഹുഭൂരിഭാഗവും ദൈവത്തിൻ്റെ ഔദാര്യമായ കൃപകളല്ലേ? ഈ തിരിച്ചറിവാണ് ഫരിസയനില്ലാതെ പോകുന്നത്. സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം പരിശ്രമം കൊണ്ടും നേടിയെടുക്കാവുന്ന ഒന്നല്ല രക്ഷയും വിശുദ്ധിയും, മറിച്ചോ ദൈവത്തിൻ്റെ ഔദാര്യം. ദൈവത്തിൻ്റെ ഔദാര്യം വന്ന് നിറയുന്നതാണ്. മനുഷ്യരെല്ലാവരും അളവില്ലാതെ ദൈവകാരുണ്യം സ്വീകരിക്കുന്നവർ തന്നെയാണ്. ഒന്നോർത്ത് നോക്കിക്കേ, ജന്മമെടുക്കുമ്പോൾ സ്വീകരിക്കുന്ന ജീവൻ മുതൽ എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലാതെ മറ്റെന്താണ്? പക്ഷേ എല്ലാവരും ഇത് സ്വീകരിക്കുന്നുണ്ടെങ്കിലും കുറച്ചുപേർ മാത്രമേ സ്വീകരിച്ചവയെ ദാനമായി തിരിച്ചറിയുന്നുള്ളൂ. ഈ സ്വീകരിച്ചവ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ ഔദാര്യവും ദൈവത്തിൻ്റെ ദാനവും എനിക്കൊരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ട് തമ്പുരാൻ തരുന്നതാണെന്ന തിരിച്ചറിവിലാണ് ഒരുവൻ വിശുദ്ധിയിലേക്കും രക്ഷയിലേക്കും ദൈവത്തിൻ്റെ ഇടപെടലിലേക്കും കടന്നു ചെല്ലുന്നത്. ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി, ദൈവത്തിൻ്റെ പേര് കരുണയാകുന്നു എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കരുണ കൊണ്ടും വാത്സല്യം കൊണ്ടും സ്പർശിക്കപ്പെടുകയും താലോലിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളവൻ മാത്രമേ സത്യത്തിൽ കർത്താവിനെ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ പാപത്തിലാണ് ഞാൻ ദൈവത്തിൻ്റെ കരുണയുമായി മുഖാമുഖം വരുന്നത് എന്ന്. ഇതാ പ്രധാനപ്പെട്ടത്, എൻ്റെ പാപത്തിൽ, എൻ്റെ വീഴ്ചയിൽ, എൻ്റെ പരിമിതികളിൽ, എൻ്റെ തെറ്റുകളിലാണ് ദൈവത്തിൻ്റെ കരുണയുമായിട്ട് ഞാൻ മുഖാമുഖം വരുന്നത്. ചുങ്കക്കാരൻ അതാ സംഭവിച്ചത്. കർത്താവെ പാപിയായ എൻ്റെ മേൽ കനിയണമേ. ഈശോ എന്താ പറയുന്നത്? അവൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി, കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടവനായി, കൂടുതൽ രക്ഷിക്കപ്പെട്ടവനായി. നമ്മുടെ പാപത്തിലാണ്, കുറവുകളിലാണ് ദൈവത്തിൻ്റെ കരുണയുമായിട്ട് നമ്മൾ മുഖാമുഖം നിൽക്കുന്നത്. പോരാ, ദൈവം പ്രവർത്തിക്കാനുള്ള സ്പേസ് ആണ് എൻ്റെ കുറവും എൻ്റെ ബലഹീനതയും എൻ്റെ പാപവും. ഈ ഒരു തിരിച്ചറിവിലാണ് നമ്മുടെ ബലഹീനതകൾ അനുഭവപ്പെടുമ്പോൾ അത് ചുങ്കക്കാരനെ പോലെ ദൈവകരങ്ങളിലേക്കും ദൈവസന്നിധിയിലേക്കും വരികയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നീ പറയുന്ന കഥ, അതിൻ്റെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് നീ വെളിവ് തരണമേ. ഞാൻ നേടുന്ന ജീവിതത്തിൻ്റെ പൂർണ്ണതയും വിശുദ്ധിയും എൻ്റെ പരിശ്രമങ്ങളും എൻ്റെ അധ്വാനത്തിൻ്റെയും എൻ്റെ മെറിറ്റോറിയസ് ആക്ടിവിറ്റിയുടെയും പരിണത ഫലമല്ല, മറിച്ച് എൻ്റെ കുറവുകളും ബലഹീനതകളും നിൻ്റെ കരങ്ങളിലേക്ക് തരുമ്പോൾ നീ കരുണാപൂർവം എന്നെ കടാക്ഷിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്നതിലൂടെ ഔദാര്യമായിട്ട് നിന്നിൽ നിന്നും സ്വീകരിക്കുന്ന വലിയ കൃപകൾ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ മകനാകുന്നത്, മകളാകുന്നത് എന്ന തിരിച്ചറിവിലേക്ക് എന്നെ വളർത്തണമേ. നാഥ, അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ കുറവും വീഴ്ചയും ഉണ്ടാകുമ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ, ചുങ്കക്കാരനെ പോലെ നെഞ്ചത്തടിച്ചുകൊണ്ട് കർത്താവേ പാപിയായ എന്നിൽ കനിയണേ, നിന്റെ കനിവിനായിട്ട് നിന്റെ അടുത്ത് വരാനും ഇരിക്കാനും നിന്നിൽ നിന്ന് സ്വീകരിക്കാനുമുള്ള കൃപ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും എനിക്ക് തരണമേ. ആമേൻ.
സ്വന്തം നിസ്സാരതയും ദൈവത്തോടുള്ള തൻ്റെ നിസ്സീമമായ കടപ്പാടും ഏറ്റുപറയുന്ന ഒരു വിശ്വാസിയുടെ ആത്മകഥ.
ഈ ഗാനം ആലപിച്ചത് എലിസബത്ത് രാജുവാണ്. രചന ഫാദർ ജോർജ് പുത്തുമന തലശ്ശേരി. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് MCBS സഭാംഗമായ ജേക്കബ് നാലുപറയച്ചൻ പങ്കുവച്ച ആണ്ടുവട്ടം 30-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.